السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഇമാം അബു സക്കരിയ യഹ്യ ഇബ്നു ഷറഫ് അന്നവവി റഹിമഹുല്ലാ എഴുതിയിരിക്കുന്ന അൽ അർബഊൻ അന്നവവിയ എന്ന 42 ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ചെറിയൊരു ഹദീസ് ഗ്രന്ഥമാണ്. എല്ലാ ബുധനാഴ്ചകളിലും ഇൻഷാ അള്ളാഹ് ഓരോരോ ഹദീസായിട്ട് നമ്മൾക്ക് ഇൻഷാ അള്ളാഹ് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്ന ഹദീസുകൾ എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും സൂചിപ്പിക്കാനുള്ളത് ആ ഹദീസുകൾ ഹിഫ്ളു ചെയ്യുവാനും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അറിവുകൾ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കുവാനും അത് ബാക്കിയുള്ളവരിലേക്ക് പകർത്തുവാനും വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൽ ഒന്നാമത്തെ ഹദീസ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അൽ ഹദീസ് അൽ അവൽ അൻ അബി ഹഫ്സ് ഉമർ ബിൻ അൽ ഖത്താബി റളിയല്ലാഹു അൻഹു ഖാൽ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ അൻ അമീറുൽ മുഅ്മിനീന അബി ഹഫ്സ് ഉമർ ബിൻ അൽ ഖത്താബി റളിയല്ലാഹു അൻഹു ഖാൽ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് وانما لكل امرئ ما نوى فمن كانت هجرته الى الله ورسوله فهجرته الى الله ورسوله ومن كانت هجرته لدنيا يصيبها او امراه ينكحها فهجرته الى ما هاجر اليه اخرجه البخاري ومسلم رحمهما الله. امير المؤمنين عمر بن الخطاب رضي الله عنه ادركنا حديثا عن امام نووي رحمه الله عليه ഈ ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ ഹദീസായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം കേട്ട് പരിചയമുള്ള ഒരു ഹദീസാണ് ഈ ഹദീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഈ ഒരു ഹദീസിന്റെ ഗൗരവം അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം ഉലമാക്കൾ സൂചിപ്പിക്കുന്ന ചില വിഷയങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉലമാക്കൾ പറയാറുണ്ട്, യംബഗി അൻ യകൂന ഹാദൽ ഹദീസ് ഫീ അവലി കുല്ലി കിതാബിൻ മിൻ കുതുബിൽ ഇൽം, ശരീഅത്തിന്റെ മേഖലയിൽ എഴുതപ്പെടുന്ന എല്ലാ ഗ്രന്ഥങ്ങളുടെയും ആദ്യത്തിൽ, ആരംഭത്തിൽ ഈ ഹദീസ് വെക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഉലമാക്കൾ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ഉലമാക്കളെ നമ്മൾ കാണാം, അവർ അവരുടെ ഗ്രന്ഥങ്ങളുടെ പ്രാരംഭത്തിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് വെച്ചുകൊണ്ടാണ് അവരുടെ ഗ്രന്ഥങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന്, അബു അബ്ദുല്ലാഹി ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിൽ ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്ന ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസാണ്. അതേപോലെ തന്നെ ഇമാം അബു മുഹമ്മദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി അലൈഹി റഹ്മത്തുള്ളാ അദ്ദേഹത്തിന്റെ ഉംദത്തുൽ അഹ്കാമിൽ ആദ്യം കൊണ്ടുവന്നിരിക്കുന്ന ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസാണ്. അതേപോലെ തന്നെ ഇമാം അബു മുഹമ്മദ് അൽ ഹുസൈൻ ബിൻ മസ്ഊദ് അൽ ബഗ്‌വി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിന്റെ ഷർഹു സുന്നയിൽ ആദ്യം കൊണ്ടുവന്നിരിക്കുന്ന ഹദീസും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസാണ്. ഇങ്ങനെ ധാരാളം ഉലമാക്കളെ നമ്മൾക്ക് ഈ ഹദീസ് അവരുടെ ഗ്രന്ഥങ്ങളുടെ പ്രാരംഭത്തിൽ കൊണ്ടുവന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ആ ഹദീസിന്റെ ഗൗരവത്തെയാണ്. മാത്രമല്ല, ഇമാം ഇബ്നു മുസ്ലിഹ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ മഖ്സദുൽ അർശദ് ഫീ ദിക്രി അസ്ഹാബിൽ ഇമാം അഹ്മദ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം അഹ്മദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി ഏറെ ശ്രദ്ധേയമാണ്. ഖാല അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബലി അശ്ശൈബാനി അലൈഹി റഹ്മത്തുള്ളാഹ് സലാസതു അഹാദീസ് യദൂറു അലൈഹൽ ഇസ്ലാം, മൂന്ന് ഹദീസുകളിലാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഹദീസുകൾ. ഒന്ന്, ഹദീസ് ഉമർ, ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. മറ്റൊന്ന്, ഹദീസ് ആയിഷത്ത് സിദ്ദീഖ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് പഠനം വരുന്ന ദിവസങ്ങളിൽ നമ്മൾക്ക് ചർച്ച ചെയ്യാം. മൂന്നാമത്തെ ഹദീസ് حديث النعمان بن بشير رضي الله عنه الحلال بين والحرام بين എന്ന് പറയുന്ന ഹദീസ്. ഈ മൂന്ന് ഹദീസുകളിലാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിലകൊള്ളുന്നത് എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഈ ഉലമാക്കളുടെ വാക്കുകളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ഒരു ഹദീസിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹദീസിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മഹാനായ സഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ സഹാബികളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സഹാബികളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാറില്ല, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ല. അതിനൊരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ആൾക്കാരും സ്വയം നഫ്സിനോടൊന്ന് ചോദിച്ചു നോക്കി, ഒരു 10 സഹാബി സ്ത്രീകളുടെ പേര് എനിക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അവരെ സംബന്ധിച്ച് ചെറിയൊരു അറിവ് നമ്മൾക്കുണ്ട്. ഇനി ഒരു 10 സഹാബികളുടെ പേര് പോലും നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചത് സഹാബി സ്ത്രീകളുടേതാണ്, ഒരു പക്ഷേ സഹാബി പുരുഷന്മാരുടെ പേര്, 10 ആൾക്കാരുടെ പേര് നമ്മൾക്ക് പെട്ടെന്ന് കിട്ടും, കാരണം ധാരാളമായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. സഹാബി സ്ത്രീകളുടെ പേര് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഒരു 10 സഹാബി സ്ത്രീകളുടെ പേര്, ഒരു പക്ഷേ പല ആൾക്കാർക്കും അത് കിട്ടുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹാബികളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേര് അബു ഹഫ്സ് ഉമർ ബിനുൽ ഖത്താബ് അൽ അദവി അൽ ഖുറൈശി എന്നാണ്. അദ്ദേഹത്തിന്റെ കുന്നിയത്ത് അബു ഹഫ്സ് എന്നാണ്. അദ്ദേഹം ഇസ്ലാമിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഖലീഫയാണ്. ഖുലഫാഉർ റാഷിദീങ്ങൾ 4 ആൾക്കാരാണ്. അതിൽ രണ്ടാമത്തേത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അൽ മുലഖബ് ബിൽ ഫാറൂഖ്, ഫാറൂഖ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ആദ്യമായിട്ട് അമീറുൽ മുഅ്മിനീൻ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് 30 വർഷം മുമ്പാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിച്ചത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം ഏറ്റെടുത്തപ്പോൾ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഖാളിയായി നിശ്ചയിച്ചു. ചരിത്രം രേഖപ്പെടുത്തുന്നു, ആ കാലഘട്ടങ്ങളിൽ ഒരു പരാതിക്കാരൻ പോലും അവരുടെ അടുക്കിലേക്ക് വന്നിരുന്നില്ല. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അവർക്കിടയിൽ വല്ല വിഷയവും വരുമ്പോൾ മറ്റു ചില സഹാബികളുടെ അടുക്കൽ പോവുകയും അല്ലെങ്കിൽ സഹാബികൾ പറഞ്ഞു കൊടുക്കാറുള്ള പരിഹാരങ്ങളിൽ പൂർണ്ണമായി പ്രശ്നപരിഹാരം കണ്ടെത്തുന്നവരായിരുന്നു അന്ന് ജീവിച്ചിരുന്ന ജനങ്ങൾ. ഉലമാക്കളുടെ വാക്കുകൾക്ക് അത്രയും വിലയുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അന്നത്തെ ജനങ്ങൾ പ്രശ്നവുമായിട്ട് ഖാളിയുടെ അടുക്കൽ അല്ലെങ്കിൽ ഖലീഫയുടെ അടുക്കൽ പോകുന്നത് വളരെ കുറവായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ധാരാളം നേട്ടങ്ങൾക്ക് കാരണമായ ഒരു വ്യക്തിയാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ അബദ്നല്ലാഹ ജഹ്റൻ ഹത്താ അസ്ലമ ഉമർ. ഇസ്ലാമിന്റെ ആശയങ്ങളും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളും ജനങ്ങളെ കാണിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങിയത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി മുസ്ലിം ഉമ്മത്തിന്റെ വലിയൊരു ശക്തിയാണ് കൈവരിക്കാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രചാരണത്തിലുള്ള ഒരു സംഭവമാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ കഠിന ശത്രുവായിരുന്നു. ഒരു ദിവസം ഊരിപ്പിടിച്ച വാളുമായി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുന്നത് കണ്ടപ്പോൾ നുഅയ്മ ബിൻ അബ്ദുല്ല എന്ന് പറയുന്ന വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, താങ്കൾ എവിടേക്കാണ് ഇത്രയും ദ്രുതഗതിയിൽ ഊരിപ്പിടിച്ച വാളുമായി പോകുന്നത്? കാരണം അന്ന് ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഉമർ ബിനുൽ ഖത്താബ് എന്ന് പറയുന്ന മക്കയിലെ പ്രമാണി വാളെടുത്തിറങ്ങിയാൽ എന്തെങ്കിലും സംഭവിക്കും. ഇത് കണ്ട നുഅയ്മ ബിൻ അബ്ദുല്ല ചോദിച്ചു, താങ്കൾ എവിടേക്കാണ് പോകുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കയിലെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയ മുഹമ്മദ് എന്ന് പറയുന്ന പുതിയ പ്രവാചകന്റെ തലയറുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ നുഅയ്മ ബിൻ അബ്ദുല്ല എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തോട് തിരിച്ചു പറയുകയാണ്, ആദ്യം സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ താങ്കൾ ശരിയാക്കൂ, അതിനുശേഷമല്ലേ മുഹമ്മദിന്റെ കാര്യം താങ്കൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലായിട്ടില്ല. നുഅയ്മ ബിൻ അബ്ദുല്ല പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ സഹോദരിയും അവരുടെ ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. കോപം കൊണ്ട് പൊട്ടി നിൽക്കുന്ന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ തന്റെ സഹോദരിയായ ഫാത്തിമത്ത് ബിൻതുൽ ഖത്താബിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഹബ്ബാബ് ബിനുൽ അറത് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കേട്ടയുടൻ ഹബ്ബാബ് ബിനുൽ അറത് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. നേരെ ഉമർ റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ ഭർത്താവായ സയ്യിദ് ബിൻ സെയ്ദിനോട് ചോദിച്ചു, താങ്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ? ആ സമയത്ത് സയ്യിദ് ബിൻ സെയ്ദിനെ ഉമർ റളിയല്ലാഹു അൻഹു മർദ്ദിച്ചു. ഇത് കണ്ട ഫാത്തിമ ബിൻതുൽ ഖത്താബ് പറഞ്ഞു, അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതമായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇവിടേക്ക് കയറി വരുമ്പോൾ ഒരു വചനം വായിക്കപ്പെടുന്നതായി കേട്ടു, അതെനിക്ക് തരണം. ഫാത്തിമ ബിൻത്തുൽ ഖത്താബ് പറഞ്ഞു, അത് തരാൻ വേണ്ടി പറ്റുകയില്ല, താങ്കൾ ശുദ്ധിയില്ലാത്തവനാണ്, എത്രയും പെട്ടെന്ന് താങ്കൾ കുളിച്ചിട്ട് വരണം. അങ്ങനെ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുളിച്ചു വന്നപ്പോൾ ഫാത്തിമത്ത് ബിൻത്തുൽ ഖത്താബ് ആ ഖുർആനിന്റെ ഏടുകൾ നൽകി. സൂറത്തു ത്വാഹയുടെ ആദ്യ വചനങ്ങൾ എന്നുള്ള വചനങ്ങൾ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് മാറ്റമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. ഇത് കേട്ട ഖബ്ബാബ് ബിൻ അൽ അറത്ത് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വരികയും ഉമർ റളിയല്ലാഹു അൻഹുനോട് ഇങ്ങനെ പറയുകയും ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുവേ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് പരിശുദ്ധമായ ദീനിന് നീ ശക്തി നൽകണമേ. ഒന്നിക്കൽ ഉമർ ബിൻ അൽ ഖത്താബ് അല്ലെങ്കിൽ അബൂ ജഹൽ, രണ്ടാലൊരാളെ കൊണ്ട് ഇസ്ലാമിന് നീ ശക്തി നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഉമർ നീ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ, എത്രയും പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എന്നെ എത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹബ്ബാബ് ബിൻ അൽ അറത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാറുൽ അർഖമിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളത്. അങ്ങനെ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓരിപ്പിടിച്ച വാളുമായി ദാറുൽ അർഖമിലേക്ക് പോയി. ആ സമയത്ത് അവിടെ ഇസ്ലാം സ്വീകരിച്ച ഏതാനും ചില സഹാബികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉണ്ടായിരുന്നു. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളൂരി പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ട സഹാബികൾ പേടിച്ചു. ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുനോട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പറഞ്ഞു, ഉമർ അദാ വാളും ഊരി പിടിച്ചുകൊണ്ട് വരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻ കാന യുരീദു ഖൈറൻ ബദൽനാല, ഉമർ ഇവിടെ വരുന്നത് വല്ല ഖൈറും ഉദ്ദേശിച്ചാണെങ്കിൽ ഉമറിന് ആ ഖൈറ് നൽകാൻ നമ്മൾ തയ്യാറാണ്. വൈൻ കാന യുരീദു ഷർറൻ, അതല്ലാതെ ഉമർ ഇവിടെ വരുന്നത് ഇവിടെയുള്ളവരെ ദ്രോഹിക്കാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ ആണെങ്കിൽ ഖതല്ലാഹു ബിസൈഫി, ഏതൊരു വാളുകൊണ്ടാണോ ഉമർ ബിൻ അൽ ഖത്താബ് ഇവിടേക്ക് പ്രവേശിക്കുന്നത് ആ വാളുകൊണ്ട് തന്നെ അവനെ ഞാൻ കൊല്ലുമെന്ന് ഹംസ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കയറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറിനെ എന്റെ അടുക്കിലേക്ക് വരാൻ സമ്മതിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരികയും ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു ചരിത്രം വളരെയധികം പ്രസിദ്ധമാണ് നമ്മുടെ നാട്ടിൽ. പല ആൾക്കാരും കരുതാറുള്ളത് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫളായിലു സ്വഹാബ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചു. ഇതിനെ വിശദീകരിക്കുന്നതിനിടയിൽ മഹാനായ അധ്യാപകൻ ഷെയ്ഖ് വസീഉല്ലാ അബ്ബാസ് ഹഫദഹുല്ലാ അതിന്റെ തഅലീഖിൽ പറയുന്നു, ഈ സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല, അത് ളഈഫാണ്. ഈ സംഭവം ളഈഫാണ്. ഇനി എങ്ങനെയാണ് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്? സാധാരണ സഹാബികൾ ഇസ്ലാം സ്വീകരിച്ചത് പോലെ തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം കഅബയുടെ അടുക്കൽ വന്നുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പ്രഖ്യാപിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഉണ്ടായിരുന്ന കുഫാറുകൾ ആക്രമിച്ചു എന്ന സംഭവം ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഷെയ്ഖ് വസീഉല്ലാ അബ്ബാസ് ഹഫദഹുല്ലാ അതിനെ സംബന്ധിച്ച് പറയുന്നു, ആ സംഭവമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണത്തിന്റെ വിഷയത്തിൽ ശരിയായിട്ട് വന്നിട്ടുള്ളത്. അതല്ലാതെ സഹോദരിയുടെ വീട്ടിൽ പോയി ആക്രമിച്ച സംഭവം, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി പോകുന്ന സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് സൂചിപ്പിക്കാനുള്ള വിഷയം, ഇങ്ങനെ ഒട്ടേറെ കഥകൾ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, അതിന്റെ സത്യാവസ്ഥ നമ്മൾക്കറിയാതെ നമ്മൾ പലപ്പോഴും പ്രചരിപ്പിക്കാറുമുണ്ട്. അതുകൊണ്ട് സഹാബികളെ സംബന്ധിച്ച് പ്രചരിപ്പിക്കുമ്പോൾ ആ കഥകളുടെ സത്യാവസ്ഥ അന്വേഷിക്കുക എന്നുള്ളത് ഓരോരോ മുസ്ലിമിനെയും സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. എന്നിരുന്നാലും ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിന് വളരെ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു അത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. 10.5 വർഷക്കാലം ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ ഭരിച്ചു, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടങ്ങളെ ഭരിച്ചു. വളരെയധികം ഖൈറ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഒരു ദിവസം ഫജ്ർ നമസ്കരിക്കുമ്പോൾ അബൂ ലുലുഅ ഫൈറൂസ് അൽ മജൂസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കടാര കൊണ്ട് കുത്തി. ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ റൗളയിലാണ് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ദഫൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിട്ട് സൂചിപ്പിക്കാനുള്ള ചെറിയൊരു സംഭവം. ഇനി നമ്മൾക്ക് ഹദീസിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരിക്കും ശ്രദ്ധിക്കുക. സഹാബികൾ രണ്ട് രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒന്നിക്കൽ സഹാബികൾ നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കേട്ടത്, അല്ലെങ്കിൽ നേരിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നതായി കണ്ടത്. അവിടെ സഹാബികൾ പറയും, പ്രവാചകൻ പറയുന്നതായി കേട്ടു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്നതായി കേട്ടു. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്നാണ് അതിന്റെ പ്രത്യേകത. ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാം, ഇതിന്റെ ഇടയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇടയിലും പ്രവാചകന്റെ ഇടയിലും വേറൊരു സഹാബി ഇല്ല, മറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് കേട്ടതാണ്. ഇതാണ് സഹാബികൾ ഹദീസ് ഉദ്ധരിക്കുന്ന ഒരു രീതി. മറ്റൊരു രീതി എന്താണെന്നാൽ, സഹാബികൾ മറ്റു സഹാബികളിൽ നിന്നാണ് ആ ഹദീസ് കേട്ടിട്ടുണ്ടാവുക. ഒരു സഹാബി മറ്റൊരു സഹാബിയിൽ നിന്ന് ഹദീസ് കേൾക്കും, ആ സഹാബി രണ്ടാമത്തെ സഹാബി പ്രവാചകനിൽ നിന്ന് ഹദീസ് കേൾക്കും. പക്ഷേ ഈ റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി എന്താ പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉദാഹരണത്തിന് നമ്മൾ കാണുന്ന ധാരാളം ഹദീസുകൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ പല ആൾക്കാരും കരുതുക എന്താ, അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ നിന്ന് കേട്ടതാണ്. പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേട്ടതാകാം, അല്ലെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വേറെ സഹാബിയിൽ നിന്ന് കേട്ടതാവാം. ഈ രണ്ട് സാഹചര്യത്തിലും അവർ ആ രീതിയിലാണ് പറയുക. അതുകൊണ്ട് ഒരു സഹാബി ഞാൻ കേട്ടു അല്ലെങ്കിൽ ഞാൻ കണ്ടു എന്ന് പറയുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് ഞാൻ കേട്ടു എന്നില്ലാതെ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസം ശ്രദ്ധിക്കുക. ഇനി ഒരു സഹാബി മറ്റൊരു സഹാബിയിൽ നിന്ന് കേട്ടു എന്നിട്ട് ആ സഹാബിയുടെ പേര് പറയാതെ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് പറഞ്ഞാൽ വല്ല പ്രശ്നവുമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. കാരണം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അരികിൽ എല്ലാ സഹാബികളും പൂർണ്ണ സ്വീകാര്യയോഗ്യന്മാരാണ്. ഏഴ് ആകാശത്തിന്റെ മുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തസ്കിയത്ത് നൽകിയവരാണ് എല്ലാ സഹാബികളും. റളിയല്ലാഹു അൻഹും വറളൂ അൻ. അപ്പോൾ ഈ ഹദീസിന്റെ പ്രത്യേകത, ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ടതാണ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസ്. അതിനുശേഷം എന്താ പറയുന്നത്? ഇന്നമൽ അഅമാലു ബിന്നിയാത്തി. തീർച്ചയായും അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതും തള്ളപ്പെടുന്നതും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ. ആദ്യമായിട്ട് ഇന്നമ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അതിന് അറബി ഭാഷയിൽ പറയുക അദാത്തു ഹസ്റിൻ വഖസ്റിൻ എന്നാണ്. ഇൽമുൽ ബലാഗയിലും അല്ലെങ്കിൽ ഇൽമുൽ മഅാനിയിലൊക്കെ പറയുക അദാത്തു ഹസ്റിൻ വഖസ്റിൻ എന്നാണ്. മാത്രം എന്നുള്ള അർത്ഥത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ മാ എന്ന് ഉപയോഗിക്കുന്നത്. ഇന്നമ, തീർച്ചയായും, അൽ അഅമാലു, അമലുകൾ, ബിന്നിയാതി, നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഒരു അമൽ സ്വീകരിക്കപ്പെടുന്നതും റബ്ബിന്റെ അടുക്കൽ ഒരു അമൽ തള്ളപ്പെടുന്നതും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രം എന്നുള്ള അർത്ഥം കിട്ടുന്നു, നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൽ അഅമാലു, അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതും തള്ളപ്പെടുന്നതും. അമലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമലുകൾ. രണ്ട്, അവന്റെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന അമലുകൾ. ഹൃദയം കൊണ്ട് ചെയ്യുന്ന അമലുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിലുള്ള ഭയഭക്തി, ഖൗഫ്, ഖുശൂഉ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ. ഇനി മനുഷ്യൻ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമലുകൾ, അത് രണ്ട് തരത്തിലാണ്. ഒന്ന് വാക്കുകൾ, മറ്റൊന്ന് പ്രവർത്തനങ്ങൾ. ഈ എല്ലാ വിഷയങ്ങളും, മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാവട്ടെ, അല്ലെങ്കിൽ കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാവട്ടെ, നാവുകൊണ്ട് പറയുന്ന വാക്കുകളാവട്ടെ, ഇതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതും തള്ളപ്പെടുന്നതും അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഒരു ലുഗവിയായ, ഭാഷാപരമായ ഒരു ഫായിദ, ഒരു അറിവ് നിങ്ങൾക്ക് നൽകട്ടെ. നിയ്യത്ത് എന്ന് നമ്മൾക്ക് പറയാം, നിയ്യത്ത് എന്നും നമ്മൾക്ക് പറയാം. ഇയാക്ക് ശബ്ദോടുകൂടിയും ശബ്ദില്ലാതെയും പറയാം. ശബ്ദോടുകൂടിയാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. ശബ്ദില്ലാതെ പറയാമെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിയ എന്നും പറയാം, നിയ്യ എന്നും പറയാം. തയ്യ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, നിയ്യത്തിന് വലിയ സ്ഥാനമുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കാര്യം സ്വീകരിക്കപ്പെടുന്നതും തള്ളപ്പെടുന്നതും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ശരിക്കും ചിന്തിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി പരിശ്രമിക്കുക. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്, നല്ലൊരു ദർസ് പോലെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ നസീഹത്ത് പോലെയും വഅള് പോലെയുമല്ല. ശരിക്കും മനസ്സിലാക്കാൻ പഠിക്കാൻ വേണ്ടി ഓരോ ആൾക്കാരും കേൾക്കുക. ഇനി എന്താണ് നിയ്യത്ത് കൊണ്ടുള്ള ഉപകാരം? അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, നിയ്യത്ത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഉണ്ട്, രണ്ട് ഉപകാരങ്ങളുണ്ട്. ഒന്ന്, തമീസുൽ ഇബാദാത്തി മിനൽ ആദാത്തി. സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന പതിവുകളിൽ നിന്ന് ആരാധനകളെ വേർതിരിക്കാൻ സഹായിക്കുന്നത് നിയ്യത്താണ്. സാധാരണ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന പതിവുകളിൽ നിന്ന് ആരാധനകളെ വേർതിരിക്കാൻ സഹായിക്കുന്നത് നിയ്യത്താണ്. ഒരു ഉദാഹരണം നമ്മൾക്ക് പറയാം. രണ്ട് വ്യക്തികൾ, രണ്ടാൾക്കാരും കുളിക്കുന്നു, രണ്ടാൾക്കാരും കുളിക്കുന്നു. അതിലൊരു വ്യക്തിയുടെ കുളി തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വൃത്തി കൈവരിക്കാനാണ്. മറ്റൊരു വ്യക്തി കുളിക്കുന്നത് ജനാബത്ത് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു വ്യക്തിയുടെ കുളി സാധാരണ കുളിയാണ്, അദ്ദേഹം പതിവായിക്കൊണ്ട് കുളിക്കുന്നതാണ്. മറ്റേ വ്യക്തിയുടെ കൂടി ഇബാദത്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്ന കുളിയാണ്. ഈ രണ്ട് വ്യക്തികളും ചെയ്യുന്നത് ഒരേ കാര്യമാണ്, പക്ഷേ ഒരാളുടെ കുളി വാജിബായ കുളിയാണ്, മറ്റേ ആള് ചെയ്യുന്നത് ഒരു ആദത്തായ ഒരു പതിവായ കുളിയാണ്. ഈ രണ്ട് കാര്യവും തമ്മിൽ വേർതിരിക്കുന്നത് എന്താണ്? ഒരാളുടെ കാര്യം വാജിബും മറ്റേ ആളുടെ കാര്യം ആദത്തുമാക്കി തീർക്കുന്നത് എന്താണ്? അവരുടെ മനസ്സിലുള്ള നിയത്താണ്. അപ്പോൾ നിയത്ത് കൊണ്ടുള്ള ഒന്നാമത്തെ ഉപകാരം തമീസുൽ ഇബാദാത്തി മിനൽ ആദാത്തി, സാധാരണ ചെയ്യുന്ന പതിവുകളിൽ നിന്ന് ഇബാദത്തുകളെ വേർതിരിക്കാൻ വേണ്ടി സാധിക്കും. ഇനി നിയത്ത് കൊണ്ടുള്ള മറ്റൊരു കാര്യം എന്താണ്? തമീസുൽ ഇബാദാത്തി ബഅലിഹ മിൻ ബഅദ്, ഇബാദത്തുകൾ പരസ്പരം വേർതിരിക്കാൻ സഹായിക്കുന്നത് നിയത്താണ്. അതിനൊരു ഉദാഹരണം നമ്മൾക്ക് പറയാം. രണ്ട് വ്യക്തികൾ, രണ്ടാൾക്കാരും രണ്ട് രണ്ടര കാറ്റ് വെച്ച് നമസ്കരിക്കുന്നു. ഒരു വ്യക്തി രണ്ടര കാറ്റ് നമസ്കരിക്കുന്നു, വേറൊരു വ്യക്തി രണ്ടര കാറ്റ് നമസ്കരിക്കുന്നു. ഒരു വ്യക്തി നമസ്കരിക്കുന്നത് ഫജ്ർ നമസ്കാരമാണ്, മറ്റൊരു വ്യക്തി നമസ്കരിക്കുന്നത് ഫജ്ർ നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടര കാറ്റ് സുന്നത്താണ്. ഈ രണ്ട് കാര്യവും വേർതിരിക്കുന്ന ഘടകം എന്താണ്? അവരുടെ മനസ്സിലുള്ള നിയത്താണ്. അതല്ലാതെ രണ്ട് വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ ഒന്നാണ്, ഒരേപോലെയാണ് രണ്ടാൾക്കാരും നമസ്കരിക്കുന്നത്, രണ്ടര കാഴ്ചയാണ്, സുജൂദുകളുടെ എണ്ണം റുക്കൂഉകളുടെ എണ്ണം എല്ലാം ഒരേപോലെയാണ്. പക്ഷെ ആ രണ്ട് വ്യക്തികളുടെ നമസ്കാരത്തെ ഒരാളുടേത് വാജിബും മറ്റേ ആളുടേത് സുന്നത്തുമാക്കി തീർക്കുന്നത് അവരുടെ മനസ്സിലുള്ള നിയത്താണ്. അപ്പൊ നിയത്താണ് ഒരു വ്യക്തിയുടെ അമലുകൾ അല്ലെങ്കിൽ ഇബാദത്തുകൾ പരസ്പരം വേർതിരിക്കുന്നത്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ രണ്ട് വിഷയങ്ങളാണ് നിയത്ത് കൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഇനി ഹദീസിലുള്ള അടുത്ത വചനം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ, തീർച്ചയായും ഓരോരുത്തർക്കും ഉള്ളത് അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമാകുന്നു. തീർച്ചയായും ഓരോരോ വ്യക്തികൾക്കും ഉള്ളത് അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഹദീസിന്റെ രണ്ടാമത്തെ വചനം. ശരിക്കും ശ്രദ്ധിക്കുക, ഈ രണ്ടാമത്തെ വചനത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഇന്നമൽ അഅമാലു ബിന്നിയാത് എന്ന അർത്ഥത്തിൽ തന്നെയാണോ ഈ വചനവും പറഞ്ഞിരിക്കുന്നത്, അതല്ല ഇതിന്റെ പുതിയ അർത്ഥമുണ്ടോ? ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ മുഖീമിൽ പറഞ്ഞതനുസരിച്ച് ഇത് രണ്ടിനും ഒരേ അർത്ഥമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരീഅത്തിന്റെ ഒരു ഖാഇദയാണ് അത്തഅസീസു മുഖദ്ദമുൻ അലൽ തൗകീദി എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം വന്നാൽ അതിന് പുതിയ അർത്ഥത്തിനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വേറെ ഒരു സംസാരത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പറഞ്ഞതാവാനും സാധ്യതയുണ്ട്. പുതിയ അർത്ഥമില്ലാതെ വേറൊരു സംസാരത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പറഞ്ഞതാവാനും സാധ്യതയുണ്ട് എങ്കിൽ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നു, ഊന്നൽ നൽകിയതാണ് എന്നതിന്റെ പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല എങ്കിൽ പുതിയ ഒരു അർത്ഥം അതിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോരോ സംസാരത്തിനും പുതിയ പുതിയ അർത്ഥങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന അർത്ഥമല്ല വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ എന്ന വചനത്തിന്, അതിന് വേറെ അർത്ഥമുണ്ട്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഹജർ അസ്ഖലാനിയുടെയും അതേപോലെ തന്നെ ഹാഫിളു നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും ഒക്കെ അഭിപ്രായം. എന്താണ് അതിന്റെ അർത്ഥം? വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ എന്ന് പറയുന്ന ആ വചനത്തിന്റെ അർത്ഥം എന്താണ്? ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഓരോരുത്തർക്കും അവരവരുദ്ദേശിക്കുന്ന വിഷയങ്ങളുണ്ട്. ഒരു അമൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾക്കുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കാത്തത് അത് നമ്മൾക്കില്ല എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വാപ്പ ജീവിതത്തിന്റെ അവസാന ദിനങ്ങളിൽ മകനോട് പറയുകയാണ്, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ അനുജന് നീ ഒരു 10,000 രൂപ നൽകണം. ശരിക്കും ചിന്തിക്കണേ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ അനുജന് നീ ഒരു 10,000 രൂപ നൽകണം. വാപ്പ മരണപ്പെട്ടതിന് ശേഷം ആ മകൻ വാപ്പയുടെ അനുജന് 10,000 രൂപ നൽകി. ഇവിടെ ആ മകൻ അത് നൽകുന്ന സമയത്ത് അവന്റെ ഉദ്ദേശം എന്താണോ അതാണ് അവനുള്ളത്. എന്തൊക്കെ അവിടെ ഉദ്ദേശിക്കാൻ വേണ്ടി പറ്റും? ഉദാഹരണത്തിന്, ഒരു വ്യക്തി അല്ലെങ്കിൽ ആ മകൻ നൽകുമ്പോൾ ഉദ്ദേശിച്ചത് എന്റെ വാപ്പ പറഞ്ഞതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു എന്നാണെങ്കിൽ ആ മകനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രതിഫലമുണ്ട്. ഇനി മറ്റൊരു മകൻ ഉദ്ദേശിക്കുന്നത് എന്താ? എന്റെ മാപ്പ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്, ഉപ്പയോടുള്ള ബിർറാണ്, ഉപ്പയോടുള്ള അനുസരണയാണ് ഒന്നാമത്തെ പ്രതിഫലം. രണ്ടാമതായിട്ട് അമ്മ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്റെ ഉപ്പാന്റെ വസീയത്താണത്, അപ്പൊ എന്റെ ഉപ്പാന്റെ വസീയത്ത് ഞാൻ നടപ്പിലാക്കുകയാണ്, രണ്ടാമത്തെ പ്രതിഫലം. മൂന്നാമതായിട്ട് അമ്മകൻ ചിന്തിക്കുകയാണ്, ഞാൻ എന്തായാലും ഇത് കൊടുക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന സദഖയാണിത്. അപ്പൊ സദഖ എന്ന നിയത്തും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടെങ്കിൽ മൂന്ന് പ്രതിഫലമായി. ഇനിയും ആ കുട്ടി ചിന്തിക്കുകയാണ്, ഞാൻ കൊടുക്കുന്നത് എന്റെ ഉപ്പയുടെ അനിയനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ കുടുംബക്കാർക്ക് കൊടുക്കുമ്പോൾ പ്രതിഫലം അധികമാണ്, കാരണം അതിൽ കുടുംബബന്ധം ചേർക്കുന്നുണ്ട്. അപ്പൊ ആ മകൻ ചിന്തിക്കുകയാണ്, ഞാനിവിടെ കൊടുക്കുന്നത് ഉപ്പയോടുള്ള അനുസരണ കാരണമാണ്, ഉപ്പ പറഞ്ഞിരിക്കുന്ന വാക്ക് വസീയത്ത് പൂർത്തീകരിക്കുന്നതാണ്. അതേപോലെ തന്നെ അള്ളാഹു പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന സദഖയാണ്, നാലാമത്തേതായിട്ട് കുടുംബബന്ധം ചേർക്കലാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ നാല് കാര്യങ്ങളുടെ പ്രതിഫലം അവന് ലഭിക്കും. അതാണ് അതിന്റെ ഗൗരവം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഈ നാല് കാര്യങ്ങൾ അവന് ലഭിക്കും. അവൻ ആ സമയത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനൊക്കെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ അവൻ അവന്റെ മനസ്സിൽ ആ ഒരു അമൽ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത്, അത്രയും അധികം പ്രതിഫലം അവനെ കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിയ്യത്തിന് എപ്പോഴും വലിയ സ്ഥാനമുണ്ട്. പലപ്പോഴും നമ്മൾ ഇഖ്വാളെ സംബന്ധിച്ച് നമ്മൾ കാണാറുണ്ട്, നിയ്യത്ത് എന്ന് പറയുമ്പോൾ നാവുകൊണ്ട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിയ്യത്തിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന ഒരു രീതി പല ആൾക്കാരുടെയും ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല, നിയ്യത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. അതിന്റെ അർത്ഥം നാവുകൊണ്ട് പറയണമെന്നല്ല, നിയ്യത്ത് ഒരിക്കലും നാവുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല, പറയാൻ പാടില്ല. പക്ഷേ നിയ്യത്തിന് ശരിയാത്തിൽ വലിയൊരു സ്ഥാനമുണ്ട് എന്ന കാര്യം നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിയ്യത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് അബൂ കബ്സത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അബൂ കബ്സത്ത് അൽ അൻമാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദും ഇമാം തിർമിദിയും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമ്മൾക്ക് കാണാം. ആ സഹാബിയുടെ പേര് എല്ലാവരും ശ്രദ്ധിക്കുക, അബൂ കബ്സത്ത് അൽ അൻമാരി. പല ആൾക്കാർക്കും ആ സഹാബി അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നമദ് ദുനിയാ ലി അർബഅതി നഫരിൻ. ദുനിയാവിലെ ആൾക്കാർ നാല് തരത്തിലുള്ള ആൾക്കാരാണ്. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ നാല് തരത്തിലുള്ള ആൾക്കാരാണ്. പ്രിയപ്പെട്ടവരെ, നിയ്യത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാനാണ് ഈ ഒരു ഹദീസ് ഞാൻ ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏതാണ് നാല് വിഭാഗം? ഒന്ന്, അബ്ദിൻ റസഖഹുല്ലാഹു മാലൻ വഇൽമൻ ഫഹുവ യത്തഖീ ഫീഹി റബ്ബഹ വയസ്ലു ഫീഹി റഹിമഹ വയഅലമു ലില്ലാഹി ഫീഹി ഹഖ്ഖ ഫഹാദാ ബിഅഫ്ളിൽ മനാസിൽ. ഒരു അടിമ, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്തും നൽകി, അറിവും നൽകി, വിജ്ഞാനവും നൽകി. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന വിജ്ഞാനം ബാക്കിയുള്ളവരിലേക്ക് അദ്ദേഹം എത്തിച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്തിൽ നിന്ന് അദ്ദേഹം ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതാണ് അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ദറജ, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മർത്തബ. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅബ്ദിൻ, മറ്റൊരു അടിമ, റസഖഹു അല്ലാഹു ഇൽമൻ, അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല അറിവ് നൽകി. വലം യർസുഖുഹു മാലൻ, അവൻ അള്ളാഹു സമ്പത്ത് നൽകിയിട്ടില്ല. فهو صادق النيه يقول അദ്ദേഹം സത്യസന്ധമായിട്ട് പറയുകയാണ്, ലോ അന്നലി മാലൻ ലഅമിൽതു ബിഅമലി ഫുലാനിൻ, എനിക്കും അല്ലാഹു സമ്പത്ത് നൽകിയിരുന്നെങ്കിൽ മറ്റേ ആ ഒരു സഹോദരൻ കൊടുക്കുന്നത് പോലെ ഞാനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമായിരുന്നു. ഫഹുവ ബിനിയ്യതിഹി, അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ നിയ്യത്ത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅജ്റുഹുമാ സവാഉൻ, അവർ രണ്ട് ആൾക്കാരും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഒരേപോലെയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി മജ്മൂഉൽ ഫതാവയിൽ പറയുന്നു, അൽ മുരീദു ഇറാദതൻ ജാസിമതൻ മഅ ഫിഅലിൽ മഖ്ദൂർ ഹുവ ബിമൻസിലത്തിൽ ആമിലിൽ കാമിൽ. ഒരു വ്യക്തി ഉറച്ച ദൃഢമായ തീരുമാനമുണ്ട്, എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ നൽകുമായിരുന്നു, അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്ന അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹുവ ബിമൻസിലത്തിൽ ആമിലിൽ കാമിൽ, പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ പോലെയാണ് അദ്ദേഹം എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി മജ്മൂഉൽ പറയുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയും അധികം സ്ഥാനം നിയ്യത്തിന്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറയാറുള്ളത്, നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലി. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമൽ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലിനേക്കാൾ ഒരു പക്ഷേ ഖൈറാവുക അവന്റെ നിയ്യത്താണ്. കാരണം ഒരു മുഅ്മിനെ നിയ്യത്ത് കൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഒരു മുഅ്മിനെ അവന്റെ നിയ്യത്ത് കൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഒരു പക്ഷേ അമല് കൊണ്ട് അത്രയും വലിയ മർത്തവകൾ എത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതാണ് നിയ്യത്തിന്റെ ഏറ്റവും വലിയ സ്ഥാനം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി ചെയ്യുന്നു, അതിന്റെ അകത്ത് വേറെ വല്ല ഉദ്ദേശവും കലർന്നു വന്നാൽ നമ്മുടെ അമല് ബാത്തിലാവുമോ ഇല്ലയോ? അതായത്, നമ്മൾ ഒരു വ്യക്തി നമസ്കരിക്കുകയാണ്, ആ നമസ്കാരത്തിൽ ജനങ്ങൾ കാണണം എന്നൊരു ഉദ്ദേശവും കൂടി അദ്ദേഹത്തിന് വന്നാൽ അദ്ദേഹത്തിന്റെ അമലിന്റെ വിധി എന്താണ്? ഈ ഒരു സംശയം പല ആൾക്കാരുടെയും മനസ്സിൽ വരാറുണ്ട്. അതിനൊന്ന് ചുരുക്കത്തിൽ പറയട്ടെ, ചില ആൾക്കാർ എങ്ങനെ നമസ്കരിക്കുക? ഞാൻ നമസ്കരിക്കുന്ന നമസ്കാരം പൂർണ്ണമായിട്ട് ജനങ്ങൾ കാണണം എന്ന ചിന്തയിൽ നമസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരക്കാർ അവരുടെ അമലുകൾ പൂർണ്ണമായിട്ടും ബാത്തിലാണ്. ഒരു വ്യക്തി നമസ്കരിക്കുന്നത് തന്നെ ജനങ്ങൾ കാണാൻ വേണ്ടിയാണെങ്കിൽ അവരുടെ അമലുകൾ പൂർണ്ണമായിട്ടും ബാത്തിലാണ്. കാരണം അത് മുനാഫിഖുകളുടെ അടയാളമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യുറാഊന നാസ്, അവർ ജനങ്ങളെ കാണിക്കുന്നവരാണ്. അപ്പോ ആരെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് ജനങ്ങൾ കാണാൻ വേണ്ടിയാണ് മാത്രമാണെങ്കിൽ അവന്റെ അമൽ ബാത്തിലാണ്. ഇനി വേറെ ചില ആൾക്കാർ എന്താണ് ചെയ്യുക, തുടങ്ങുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് ഒരു അമൽ സ്റ്റാർട്ട് ചെയ്യും, ഒരു അമൽ ആരംഭിക്കും. ആ അമൽ തുടങ്ങിയ ഉടനെ തന്നെ അവന്റെ നീയത്ത് മാറി. പിന്നെ അവൻ ഉദ്ദേശിക്കുന്നത് എന്താ, എന്റെ അമലുകൾ ജനങ്ങൾ കാണണം. പിന്നെ അവന്റെ അമലിന്റെ അവസാനം വരെ അവൻ ആ ഒരു ലോകമാന്യത ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും അവന്റെ അമൽ പൂർണ്ണമായിട്ടും ബാത്തിലാണ്. അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം ആൾക്കാർ എങ്ങനെയാണ്, അവർ തുടങ്ങുമ്പോൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് തുടങ്ങുന്നത്. അതിന്റെ ഇടയിൽ ഇപ്പോൾ നമസ്കാരമാണെങ്കിൽ നമസ്കാരത്തിന്റെ ഇടയിൽ ഒരു ചിന്ത വന്നു, അവൻ എന്റെ നമസ്കാരം കാണണം. പക്ഷേ ആ ഒരു ചിന്തയെ അവൻ ഇഷ്ടപ്പെടുന്നില്ല, പെട്ടെന്ന് തന്നെ അവൻ അത് മാറ്റിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ആക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ അമൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വഹീഹാണ് എന്നാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് ഘട്ടങ്ങൾ മനസ്സിലാക്കുക. ഒരു വ്യക്തി ചെയ്യുന്നത് മനുഷ്യർക്ക് വേണ്ടി മാത്രം അവന്റെ അമൽ പൂർണ്ണമായിട്ട് ബാത്തിലാണ്. ഒരു വ്യക്തി തുടങ്ങുന്നത് അള്ളാഹുവിന് വേണ്ടി, പക്ഷെ ഇബാദത്തിന്റെ എല്ലാ മേഖലകളും ജനങ്ങൾ കാണാൻ അവന്റെ അമലും ബാത്തിലാണ്. ഒരു വ്യക്തി തുടങ്ങുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, ചെയ്യുന്നതും അള്ളാഹുവിന് വേണ്ടിയാണ്, ഇടയ്ക്കിടെ ജനങ്ങൾ കാണണം എന്നൊരു ചിന്ത വരുന്നു, പക്ഷെ അവൻ ആ ചിന്ത അവന്റെ കൂടെ പോവാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ആ ചിന്ത അവൻ മാറ്റിക്കൊണ്ടിരിക്കാനേ പരിശ്രമിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അവന്റെ അമൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. പല ആൾക്കാർക്കും വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ്, നമ്മളൊരു സൽക്കർമ്മം ചെയ്തു, ഒരു വ്യക്തി അൽഹംദുലില്ല ഒരു ദിവസം 10 ജുസ് പാരായണം ചെയ്തു, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയൊന്നല്ല അവൻ ചെയ്തത്, പക്ഷേ അവൻ അവനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടാവുന്നു. അവൻ ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം അവന് ചിന്തിക്കുമ്പോൾ അവന് സന്തോഷമുണ്ടാവുന്നു. എന്താണ് അത്തരത്തിലുള്ള അമലുകളുടെ വിധി? ഒരിക്കലും അത് അമലുകളെ ബാത്തിലാക്കുന്നതല്ല, മറിച്ച് അത് ഒരു മുഅ്മിനിന്റെ അടയാളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറത്തുഹു ഹസനതുഹു വസാഅതുഹു സയ്യഅതുഹു ഫദാലികൽ മുഅ്മിൻ. ഒരു വ്യക്തി ചെയ്യുന്ന നന്മകളിലൂടെ സന്തോഷമുണ്ടാവുകയും അവൻ ചെയ്യുന്ന തിന്മകളിലൂടെ ദുഃഖമുണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഒരു മുഅ്മിനിന്റെ അടയാളമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ ഒരു വ്യക്തി ചെയ്യുന്ന അമലുകൾ ജനങ്ങൾ അറിഞ്ഞു, അയാൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, ജനങ്ങൾ അറിഞ്ഞു, ജനങ്ങൾ അയാളെ പുകഴ്ത്തുന്നു, എന്നാലും അത് പ്രശ്നമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക ആജിലു ബുശ്റൽ മുഅ്മിൻ, അതൊരു മുഅ്മിനിന് നൽകപ്പെടുന്ന സന്തോഷ വാർത്തയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ചെയ്യുന്ന അമലുകളിൽ സ്വന്തം സന്തോഷമുണ്ടാവുക, ചെയ്യുന്ന തെറ്റുകളിൽ ദുഃഖമുണ്ടാവുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ അടയാളമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതല്ലാതെ ചെയ്യുന്ന അമലുകൾ ജനങ്ങളെ കാണിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട കാര്യമല്ല. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നിയ്യത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണ് അവർ അതൊക്കെ ചെയ്യുന്നത്, അതിന്റെ കൂടെ ദുനിയവിയായിട്ട് വല്ല കാര്യങ്ങളും ആഗ്രഹിച്ചാൽ അതിൽ വല്ല തെറ്റുമുണ്ടോ? ആ ഒരു സംശയം പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരീഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഇബാദത്തുകൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, ചില ഇബാദത്തുകൾ ചെയ്യുന്നതിലൂടെ ദുനിയവിയായിട്ട് ഈ ലോകത്ത് തന്നെ ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയവിയായിട്ട് ഈ ലോകത്ത് നമ്മൾക്ക് പ്രത്യേകിച്ച് അതിന്റെ പ്രതിഫലമൊന്നും പറഞ്ഞു തന്നിട്ടില്ല, മറിച്ച് ആഖിറത്തിലാണ് അതിന്റെ പ്രതിഫലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ നമ്മൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു തന്ന വിഷയങ്ങളിൽ ഒരു വ്യക്തി അത് ആഗ്രഹിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഉദാഹരണത്തിന്, ഒരു വ്യക്തി യുദ്ധത്തിന് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണ് അവൻ യുദ്ധത്തിന് പോകുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്ത് ഉയരാൻ വേണ്ടിയാണ് അവൻ യുദ്ധത്തിന് പോകുന്നത്, പക്ഷെ അവന്റെ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ട്, എനിക്ക് ഗനീമത്ത് കിട്ടണം എന്നാണെങ്കിൽ ഒരിക്കലും അത് വ്യക്തിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു ഇബാദത്തിന് ദുനിയവിയായിട്ട് നേട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടോ ആ ദുനിയവിയായ നേട്ടങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഏതൊരു കാര്യങ്ങൾക്ക് ദുനിയവിയായ നേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലയോ ആ വിഷയങ്ങൾക്ക് ദുനിയവിയായി നമ്മൾ ഒരിക്കലും ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല, മറിച്ച് പൂർണ്ണമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ചെയ്യണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുനിയവിയായ നേട്ടം ആഗ്രഹിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഇനി ഒരു സംശയം, ഒരു വ്യക്തി യുദ്ധം ചെയ്യുന്നു, അദ്ദേഹം പൂർണ്ണമായി ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ കലിമത്ത് ഉയരണം, വേറെ ഒരു ആഗ്രഹവും അദ്ദേഹത്തിനില്ല, ദുനിയവിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിരിക്കുന്ന നേട്ടങ്ങൾ പോലും അവന്റെ മനസ്സിലില്ല, മറിച്ച് അവൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ കലിമത്ത് ഉയരണം എന്ന ചിന്ത മാത്രമാണ്. മറ്റൊരു വ്യക്തി അള്ളാഹുവിന്റെ കലിമത്ത് ഉയരണം എന്ന ചിന്തയാണ് അവനുള്ളത്, പക്ഷെ അവന്റെ മനസ്സിൽ എന്ത് നിയത്തുണ്ട്, യുദ്ധത്തിൽ വിജയിച്ചിട്ട് ധാരാളം ഗനീമത്ത് മുതല് സ്വന്തമാക്കണം എന്നും അവൻ ആഗ്രഹമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടാൾക്കാരും പ്രതിഫലത്തിൽ ഒരേപോലെയാണോ? അല്ല. പൂർണ്ണമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം യാതൊരു തരത്തിലുള്ള ദുനിയാവിന്റെ നേട്ടങ്ങളും ആഗ്രഹിക്കാതെ യുദ്ധം ചെയ്യുന്ന വ്യക്തിയാണ് ഏറ്റവും അധികം മഹത്വമുള്ളവൻ. അതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അജ്റുഹു അലാ ഖദ്രി നിയ്യതിഹി, ഏതൊരു ഉദ്ദേശത്തിലാണോ അവൻ യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊരു ഉദ്ദേശത്തിലാണോ അവൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നത് അതനുസരിച്ചാണ് അവന്റെ പ്രതിഫലം. ഒരു വ്യക്തി പൂർണ്ണമായിട്ട് ഒന്നും ദുനിയവിയായ നേട്ടങ്ങൾ ആഗ്രഹിക്കാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറയുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഇന്നമൽ അഅമാലു ബിന്നിയാത് വ ഇന്നമ ലികുല്ലി ഇംരിഇൻ മാ നവ എന്ന ഹദീസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറയുന്നു, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, ആരുടെയെങ്കിലും ഹിജറ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ അവന്റെ ഹിജറ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാകുന്നു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ വ്യക്തമാവാൻ ഒരു ഉദാഹരണം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അള്ളാഹുവിന്റെയും ശൈലിയാണ് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഉദാഹരണം പറയുക എന്നുള്ളത്. വതിൽകൽ അംസാലു നദ്രിബുഹ ലിന്നാസ്, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഉദാഹരണങ്ങൾ പറയുക എന്നുള്ളത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഒരു ശൈലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരുടെയെങ്കിലും ഹിജറ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ, ഹിജറ എന്ന പദത്തിന്റെ അർത്ഥം ഒഴിവാക്കുക എന്നാണ്. ശരഈയായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹിജറ പോവുക എന്നാണ്. ഒരു നാട് ഒഴിവാക്കിയിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുക. ഹിജറയുടെ അഹ്കാമുകളായി ബന്ധപ്പെട്ട് ഇൻഷാഅല്ലാഹ് നമ്മൾക്ക് മനസ്സിലാക്കാം. ഹിജറ മുസ്തഹബ്ബായതുണ്ട്, അതേപോലെ തന്നെ ഹിജറ വാജിബായതുണ്ട്. അതൊക്കെ ഇൻഷാഅല്ലാഹ് വരുന്ന ചില ദർസുകളിൽ നമ്മൾക്ക് സൂചിപ്പിക്കാം. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വന്നത് ഹിജറ ആരെങ്കിലും അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഹിജറ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി ഉള്ളതാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നു. ആരുടെയെങ്കിലും ഹിജറ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തിയാണെങ്കിൽ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ, ഇതൊരു കായികയാണ്, ഇത് വെച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ അമലുകളും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിന്റെയും റസൂലിന്റെയും വജ്ഹ് ഉദ്ദേശിച്ചാണെങ്കിൽ, അത് ഇൻഷാ അള്ളാഹ് അള്ളാഹുവും റസൂലും ഉദ്ദേശിച്ചതുപോലെ നമ്മൾ ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾക്ക് പ്രതിഫലം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ്. അതാണ് സഹാബികൾ ആദ്യ കാലഘട്ടത്തിൽ ചെയ്തത്. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ സഹാബികൾ ഹിജറ പോകുന്ന സാഹചര്യത്തിൽ, ഹബ്ഷയിലേക്ക് പോയ ആദ്യത്തെ ഹിജറയായാലും അതേപോലെ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ഹിജറ ആയാലും, ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുവിലേക്ക് ഹിജറ ചെയ്യുന്നതിന്റെ മഹത്വമാണ്, അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നതിന്റെ മഹത്വമാണ്. ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ലേ ഇനി മുതൽ ഹിജറ ഇല്ല എന്ന്, ഇനി മുതൽ ഹിജറ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. ലാ ഹിജ്റത ബഅദൽ ഫതഹ് എന്ന് പറയുന്ന ഹദീസിൽ, അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ ഹിജ്റത ബഅദൽ ഫതഹ് എന്നുകൊണ്ടുള്ള ഉദ്ദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കൻ ഫതഹ് നടത്തിയതിന് ശേഷം മക്കയിൽ നിന്ന് ഇനി ഹിജറ ഇല്ല എന്നാണ് ഉദ്ദേശം. ആ ഹദീസിലൂടെ വലിയൊരു സന്തോഷ വാർത്ത എന്താണ്? ഇനി ലോകാവസാനം വരെ ഇൻഷാ അള്ളാഹ് മക്ക ഇസ്ലാമിക രാഷ്ട്രമായിട്ട് നിലകൊള്ളും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നിരുന്നാലും, മൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, ആരുടെയെങ്കിലും ഹിജറ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കാനാണെങ്കിൽ, ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, അവൻ ചെയ്തത് നല്ലൊരു കാര്യമാണ്, അള്ളാഹുവിന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ പറ്റിയ വലിയൊരു കാര്യമാണ്. കാരണം അള്ളാഹു പറയുന്നു, ലാ ഉദീഉ അമല ആമിലി മിൻകും, നിങ്ങളിൽ നിന്ന് ആര് ചെയ്യുന്ന സൽക്കർമ്മവും അള്ളാഹു സുബ്ഹാനഹു വ തആല പാഴാക്കുകയില്ല. ഇനി നേരെ മറിച്ച്, വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ, ഒരു വ്യക്തി ഹിജറ ചെയ്യുന്നത് ദുനിയാവിലെ വല്ല കാര്യങ്ങളും കരസ്ഥമാക്കാനാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ വിശദീകരിക്കുന്നു, ഇലാ ദുനിയാ യുസീബുഹ അവ ഇംറാഅത്തിൻ യൻകിഹുഹ, ദുനിയാവ് കരസ്ഥമാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാനോ വേണ്ടിയാണെങ്കിൽ, ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈ, ഏതൊരു കാരണത്തിന് വേണ്ടിയാണോ അവൻ ഹിജറ ചെയ്തിരിക്കുന്നത് ആ ഒരു കാരണത്തിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി സമ്പത്ത് കരസ്ഥമാക്കാൻ വേണ്ടി ഒരു നാട്ടിലേക്ക് സ്വന്തം നാട് ഉപേക്ഷിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടി പോയി, അത് അനുവദനീയമാണ്. പക്ഷേ അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം അവന് കിട്ടും എന്നൊരിക്കലും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഇനി ഒരു വ്യക്തി പോകുന്നത് എന്തിനാ? ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ്. ഉലമാക്കൾ പറയുന്നു, ഇവിടെ സ്ത്രീ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഏറ്റവും വലിയൊരു ഫിത്നയാണ് സ്ത്രീ എന്ന് പറയുന്നത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, സുയ്യിന ലിന്നാസി ഹുബ്ബുഷ്ഷഹവാത്തി മിനന്നിസാഇ വൽബനീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് ജനങ്ങളെ ഫിത്നയിലാക്കുന്ന വലിയൊരു ഭാഗമാണ് സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ആരെങ്കിലും ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് യാത്ര പോകുന്നതെങ്കിൽ അത് ഏതൊരു ഉദ്ദേശത്തിനാണോ അവൻ പോകുന്നത് ആ ഒരു ഉദ്ദേശം അവന് കരസ്ഥമാകും എന്നതല്ലാതെ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രത്യേകിച്ച് അവൻ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു. അതുകൊണ്ടുള്ള ഉദ്ദേശം സാധാരണ ഉള്ള അവസ്ഥകളാണ്. ഇനി ഒരു വ്യക്തി ഒരു നാട്ടിലേക്ക് ഹിജറ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവിടെയുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് അതിലൂടെ നല്ലൊരു സന്താനപരമ്പര ഉണ്ടാവണം, അതിലൂടെ ഹൈർ ഉണ്ടാവണം എന്നാണെങ്കിൽ അത് താഴ്ത്താണ്, അത് അള്ളാഹുവിന് അനുസരിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്, അതിന് അവനൊരു പ്രതിഫലമുണ്ട്. ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനത്തിൽ എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റിള, അവന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും ആഗ്രഹിക്കുന്നുണ്ടോ അത്രത്തോളം അവന്റെ പ്രതിഫലം ലഭിക്കും. എത്രത്തോളം ദുനിയാവിലേക്ക് നമ്മുടെ മനസ്സ് ചായ്ന്നു പോകുന്നുണ്ടോ അത്രത്തോളം അവന്റെ പ്രതിഫലം കുറയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവർ, ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഈ ഒരു ഹദീസ് ഒമൻ കാനത്ത് ഹിജ്റത്തു ഇലല്ലാഹി വറസൂലി ഫഹിജ്റത്തു ഇലല്ലാഹി വറസൂലി എന്ന ഭാഗം മുഹാജിർ ഉമ്മു ഖൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സംഭവത്തിലാണെന്ന് ചില ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഉമ്മു ഖൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ ഒരു വ്യക്തി ഹിജറ പോയ സംഭവമാണെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ ഇമാം ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള, അതേപോലെ തന്നെ ഹാഫിദ് ഇബ്നു ഹജർ അൽഅസ്ഖലാനി റഹിമഹുള്ള അവരെ സൂചിപ്പിക്കുന്നു, അത്തരത്തിലുള്ള ഒരു സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല, മറിച്ച് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും അമലുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി ചേർക്കുക എന്നതിനെ സൂചിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമാണെന്നാണ് ഇബ്നു ഹജറിന്റെയും ഇബ്നു റജബിനെയും പോലുള്ള മുഹഖിഖീങ്ങളായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രമാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുക. സമയം കുറച്ച് അധികം എടുത്തുപോയി, അതിന് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ ഹഖ് പഠിക്കുവാനും മനസ്സിലാക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും പ്രചരിപ്പിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്, വല്ല ഷറും ഉണ്ടെങ്കിൽ എന്റെയും പിശാചിന്റെയും ഭാഗത്ത് നിന്നുള്ളതാണ്. വസല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.